الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان رأي سهودر انغلي سهودر ماري التطير എന്നതാണ് ഇത്തവണ നമ്മൾ എടുക്കുന്ന അധ്യായത്തിൻ്റെ തലക്കെട്ട്. അത്തയ്യൂർ എന്നാൽ ശകുനം നോക്കൽ എന്നാണ് അർത്ഥം. തയ്യർ എന്ന പദം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷി എന്നാണ് അർത്ഥം. അറബികൾക്കിടയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പക്ഷികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശകുനം നോക്കുക എന്ന സമ്പ്രദായം ധാരാളമായി നിലനിന്നിരുന്നു. പക്ഷി അത് പറക്കുന്ന ദിശ നോക്കിക്കൊണ്ട് അവർ ശകുനം നോക്കുമായിരുന്നു. ഉദാഹരണത്തിന്, അവരിൽ ആരെങ്കിലും ഒരു യാത്ര പോകാൻ ഇറങ്ങിയാൽ മുന്നിലിരിക്കുന്ന പക്ഷി അതിനെ ആട്ടിപ്പറത്തും. അങ്ങനെ ആ പക്ഷി വലതുഭാഗത്തേക്ക് പറന്നാൽ അത് അവർ നല്ല ലക്ഷണമായി കാണും. അതിനെ അവർ പറയുക സാനിഹ് എന്നാണ്. ഇടതുഭാഗത്തേക്ക് പക്ഷി പറന്നാൽ അത് മോശം ലക്ഷണമായി അവർ കാണും. ആ യാത്രയിൽ നിന്ന് അവർ പിന്മാറും. ആ പക്ഷിയെ അവർ വിളിക്കും ബാരിഹ്. പക്ഷികളുടെ പേരുകൾ വച്ചുവരെ അവർ ശകുനം നോക്കിയിരുന്നു. ഉറാബിനെ കണ്ടാൽ, ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്ക, ഉറാബിനെ കണ്ടാൽ അവർ പറയും ഇതാ ഗുർബത്തുണ്ടായിരിക്കുന്നു, അപരിചിതത്വം സംഭവിച്ചിരിക്കുന്നു. പരുന്തിനെ കണ്ടാൽ അവർ പറയും ഉർബത്തുണ്ടായിരിക്കുന്നു. പരുന്തിന് ഉർബ് എന്നാണ് പറയുക, അല്ലെങ്കിൽ പരുന്തിന് ഉറാബ് എന്നാണ് പറയുക. ഇങ്ങനെ പക്ഷികളുടെ പേരുകൾ വച്ച് അവർ ശകുനം നോക്കുമായിരുന്നു. പക്ഷികൾ അവയുടെ ശബ്ദം കൊണ്ട് അവർ ശകുനം നോക്കുമായിരുന്നു. കാക്കയുടെ ശബ്ദം കേട്ടാൽ അത് ഖൈറാണ്. എന്നാൽ മറ്റു ചില പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടാൽ അത് ഷർറാണ്. ഇങ്ങനെ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ശകുനം നോക്കൽ അറബികൾക്കിടയിൽ വ്യാപകമായിരുന്നതുകൊണ്ടാണ് ശകുനം നോക്കുക എന്ന പ്രവൃത്തിക്ക് തന്നെ തയ്യൂർ എന്ന പേര് വന്നത്. തയ്യറത്ത് എന്ന ഈ കാര്യം, അതിന് ഈ പേര് ലഭിക്കാനുള്ള കാരണം പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ശകുനം നോക്കൽ അവർക്കിടയിൽ വ്യാപകമായിരുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലും ഒരു കണക്കിന് നോക്കിയാൽ ശകുനം നോക്കുക എന്നതും പക്ഷികളും വലിയ ബന്ധമുണ്ട്. വീട്ടിന്റെ മതിൽ വരുന്ന് കാക്ക കരഞ്ഞാൽ ആളുകൾ പറയും വരുന്നുകാരുണ്ട്. നാട്ടിലെ ഏതോ ഒരു പക്ഷിയുടെ പേര് തന്നെ റൂഹാങ്കിളീനാണ്. എന്താണ് അതിന് അങ്ങനെ പേര് കിട്ടാൻ കാരണം? ആ പക്ഷി കരഞ്ഞാൽ മരണം സംഭവിക്കുമെന്നാണ്. ചെമ്പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാവും, പൈസ ഉണ്ടാവാൻ പോവാണ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഓരോ പക്ഷികൾക്കും മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അതിന് ചില അർത്ഥങ്ങളുണ്ട്. വെള്ളിമൂങ്ങക്ക് വലിയ പൈസയാണ് ആളുകൾ, അതിന്റെ പേരിൽ വലിയ ബിസിനസ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് അനുഗ്രഹത്തിന്റെ ലക്ഷണമായി അവർ കാണുന്ന കാര്യമാണ്. ഇതുപോലെ ചില ആളുകൾ വീട്ടിൽ പച്ചത്തത്ത വന്നാൽ അതിനെ ആട്ടി പറഞ്ഞേക്കൂല. അവർ പറയും പച്ചത്തത്ത പുൽച്ചാടി, അത് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ കരിങ്കോഴി, ഇങ്ങനെ പലതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ ജാഹലിയത്ത് ഏറിയും കുറഞ്ഞും കാണാൻ, വ്യക്തമായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്കയിലെ മുശ്രിക്കുകളിൽ ഈ ജാഹലിയ വിശ്വാസം ഇതിനോട് സമാനമായ രൂപത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്ന് പറയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ അത് പക്ഷികളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ശകുനം നോക്കൽ വളരെ അധികം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പേരതിന് വന്നത്. അതല്ലെങ്കിൽ ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ വന്നുൻ സയ്യിഉൻ യഖൂമു ബിൽ ഖൽബ് യൻഷഉ അൻ സബഇൻ മുതവഹമിൻ ലാ ഹഖീഖത ലഹു. ഒരു അർത്ഥവുമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന മോശമായ ചിന്തയാണ് ശകുനം നോക്കാനുള്ളത്. അവന്റെ പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ ആ കാണുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ അവൻ കാണുന്ന ആ മോശം കാര്യത്തിന്റെ, അല്ലെങ്കിൽ എന്താണോ കാണുന്നത്, ചിലപ്പോൾ കാര്യം മോശം കൂടി ആയിക്കൊള്ളണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം അവൻ കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അതിൽ ഖൈർ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ശകുനം നോക്കാനാണ്. അതിന് പക്ഷികൾ തന്നെ വേണമെന്നില്ല. ആളുകൾ പറയും മൂക്ക് ചൊറിഞ്ഞാൽ നമ്മളെ പറ്റി ആരോ കുറ്റം പറയുന്നുണ്ട്, ഇത് ശകുനം നോക്കലാണ്, യാതൊരു അടിസ്ഥാനത്തിനില്ല. വലത് കൈ ചൊറിഞ്ഞാൽ ആളുകൾ പറയും പണം വരാനുണ്ട്, ഇതൊക്കെ ശകുനം നോക്കലാണ്. ചില ആളുകൾ വിശ്വാസമില്ലെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഒരു തമാശ പോലെ പറയുന്നത് കാണാം, അങ്ങനെ പറയരുത്. ഈ ജാതി ഖുറാഫാത്തുകൾ തമാശക്ക് പോലും നമ്മുടെ നാവിലൂടെ പ്രചരിക്കരുത്. ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെ കയറി വന്നാൽ പറയും നിനക്ക് 100 ആയുസ്സാണ്, അതായത് ആയുസ് വളരെ വർദ്ധിക്കുമെന്നാണ് അതിന്റെ ഉദ്ദേശം. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ വരെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, പറഞ്ഞത് സത്യമാണ്. ഇതൊക്കെ ശകുനം നോക്കലാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങൾ ധാരാളമായി പറയുന്നത് വെച്ചാൽ, ഇതൊക്കെ നമ്മുടെ ആളുകൾക്കിടയിൽ തമാശയായോ കാര്യമായോ കയറിപ്പറ്റിയിട്ടുള്ള വിശ്വാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശകുനം നോക്കുക എന്ന കാര്യം പക്ഷികളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഈ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെടുത്തി ഭാവിയിൽ ഇന്നതൊക്കെ സംഭവിക്കും, അതിൽ ചിലത് മോശമായിരിക്കും ചിലത് ഹയറായിരിക്കും എന്നിങ്ങനെയുള്ള വിശ്വാസം ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ശകുനം നോക്കലാണ്. അതിന്റെ പല രൂപത്തിലുള്ള വകഭേദങ്ങൾ നാട്ടിൽ കാണാമെന്ന് മാത്രം. യാത്രക്കിറങ്ങിയാൽ പിന്നിൽ നിന്ന് വിളിച്ചാൽ ആളുകൾ പറയും പിന്നിന്ന് വിളിക്കരുത് പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോളാ. എവിടെന്നെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാ പോട്ടേന്ന് പറഞ്ഞാൽ, പോട്ടേന്ന് പറയില്ലേ, പോയിട്ട് വരാന്ന് പറയും. അതായത് പോട്ടേ എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഷെറുണ്ടാവും ചില ആൾക്കാർ വിശ്വസിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിന് സമാനമായ ആളുകൾ, ചിലർ വഴിയിലേക്ക് ഇറങ്ങിയാൽ അന്ധനായ ആളുകളെ, കാലിന് വല്ല അസുഖമുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ദുശ്ശകുനം. എന്തിന് തൗഹീദുള്ള ആളുകളിൽ പോലും ചിലരിൽ കാണാവുന്ന സ്വഭാവമാണ്, രാവിലെ കടയിൽ അങ്ങ് പോയിരുന്നു, രാവിലെ തന്നെ ആദ്യം വന്നയാൾ കടം പറഞ്ഞാൽ ഓ തന്നെ കടം പറിച്ചിലാണ് ഇനിയിപ്പോ ഇന്ന് മുഴുവൻ പോയി. വർഷം അങ്ങ് തുടങ്ങാൻ ജനുവരി 1 അന്ന്, അന്ന് കച്ചവടം കുറച്ച് മോശമായി, വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മോശമായല്ലോ, ഇനി വർഷം മുഴുവൻ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ശകുനങ്ങളാണ്. ഈ രൂപത്തിൽ ദിവസത്തിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, മധ്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട് അത് ഒരു മോശമായ പര്യവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഒരു ശകുനം നോക്കരാ. പലർക്കും പല ആളുകളെ കണ്ടാൽ ഇവരെ ശകുനം എന്ന് പറയുന്ന സ്വഭാവം തന്നെ ഉണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ മിഫ്താഹു ദാരിസ് സആദ എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് അയാൾ തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് ഒരു അന്ധനായ അല്ലെങ്കിൽ മുടന്തനായ ഒരാളെയാണ് കണ്ടത്. ദുശകുനം. അയാളെ പിടിച്ച് ജയിലിടാൻ പറഞ്ഞു. അങ്ങനെ അയാൾ, ഈ രാജാവ് അന്നത്തെ ദിവസം ഇയാളെ പിടിച്ച് ജയിലിട്ടല്ലോ, ശകുനം മാറ്റിവെച്ചല്ലോ എന്ന അർത്ഥത്തിൽ ഇയാൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. പക്ഷെ അന്ന് പ്രത്യേകിച്ച് അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഉപദ്രവമൊന്നും ഉണ്ടായില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ വൈകുന്നേരം തിരിച്ചെത്തി. അപ്പൊ അയാൾ പറഞ്ഞു, എന്തായാലും ആൾ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ജയിലിൽ ഇടപെട്ട ഈ മനുഷ്യൻ അയാൾ ചോദിച്ചു, രാജാവ് എന്തിനാണെന്ന് ജയിലിലിട്ടത്? രാവിലെ നിന്നെ കണ്ട് ഇറങ്ങിയത് കൊണ്ട് ശകുനമാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇട്ടത്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിതുപോലെ രാവിലെ ഇറങ്ങിയതാണ്, ഞാൻ ആദ്യം കണ്ടത് നിങ്ങളെ, ഒരു കുഴപ്പവും വിചാരിക്കാതെ പോയ എന്നെ പിടിച്ച് നിങ്ങൾ ജയിലിട്ടു, നിങ്ങൾക്ക് എന്നെ കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവും ചെയ്തില്ല. അപ്പൊ ആർക്കാണ് ശകുനം? അപ്പോൾ ശകുനത്തിന്റെ കഥ ഇതാണ്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് ഖുറാഫത്തുകളിൽപ്പെട്ട, അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട, അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ്. ഇസ്ലാമിക വിശ്വാസം തൗഹീദ് മനുഷ്യരെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ പറഞ്ഞ ശകുനം അല്ലെങ്കിൽ ശകുനം നോക്കുക എന്ന കാര്യം അതിനെ ശക്തമായി വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ. ശകുനം നോക്കുക എന്നത് ശിർക്കാണ്, ശകുനം നോക്കുക എന്നത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞതായി കാണാം. അബൂദാവൂദ് ധരിച്ച ഹദീസാണ്. ഖബീസ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇയാസതു വത്തീറത്തു വത്തർഖു മിനൽ ജിബ്ത്. ഇയാസത്ത്, ഇതൊക്കെ ശകുനത്തിന്റെ ചില വകഭേദങ്ങളാണ്, അതിന്റെ വിശദീകരണങ്ങൾ പിന്നീട് പറയാം. അതിൽ റസൂലുള്ള പറഞ്ഞു, അത്തീറ, ശകുനം നോക്കുക എന്നത് മിനൽ ജിബിത്തി, ജിബിത്തിൽപ്പെട്ടതാണ്. ജിബിത്തി എന്നാൽ അതിന്റെ ഉദ്ദേശം ഷെയ്ത്താനാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, സിഹറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ തയ്യറത്ത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ശകുനം നോക്കുക എന്നത് ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഗുരുതരമായ തെറ്റാണ്, തിന്മയാണ്. അത് തൗഹീദിന് കടകവിരുദ്ധമാണ്. ഒരാൾ ശകുനം നോക്കിയാൽ അതുകൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ശകുനം നോക്കുക എന്ന് നിരോധിക്കപ്പെട്ടത്? പണ്ഡിതന്മാർ വ്യത്യസ്ത കാരണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം എടുത്തു പറഞ്ഞ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്, ശകുനം നോക്കുന്നവൻ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള മോശമായ ധാരണ വെച്ചു പുലർത്തുന്നവനാണ്. അദ്ദന്നു ശയ്യു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ ധാരണ വെച്ചു പുലർത്തുന്നവരായിരിക്കും ശകുനം നോക്കുന്നവൻ. ഒരു ബന്ധമില്ലാത്തൊരു കാര്യം കാണാൻ അവൻ അത് കാണുമ്പോഴേക്ക് അവൻ ഇനി അള്ളാഹിനെ കുറിച്ച് വിചാരിക്കും, ഇന്ന് മുഴുവൻ എനിക്ക് കണക്കായിരിക്കും, എന്റെ കാര്യം ആകെ പ്രശ്നത്തിലായിരിക്കും എന്നാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, എന്തെങ്കിലും മോശമായ കാര്യം കണ്ടാൽ പോലും അവൻ എങ്ങനെയാണ് ഇറങ്ങുക? തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു മുസ്ലിമിന് തടസ്സം ഉണ്ടാവില്ല. ശകുനം നോക്കുന്നവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായ വിചാരമുണ്ട്, അള്ളാഹു അവനെ കാക്കുകയില്ല, അവനെ സംരക്ഷിക്കുകയില്ല, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന ധാരണ അവന്റെ ഹൃദയത്തെ ഒന്നാകെ കീഴടക്കിയത് കൊണ്ടാണ് അവൻ ശകുനം നോക്കുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ശകുനം നോക്കുക എന്നത് പിശാചിൽ നിന്നുള്ള തസല്ലുത്താണ്, പിശാചിന്റെ വസ്വാസിൽ പെട്ടതാണ് ഇത്. ചില ആളുകൾക്ക് നാട്ടിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രൂപത്തിൽ വരെ മനസ്സിൽ ശകുനം വരും. ചില ആളുകൾക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ചില ആൾക്കാർ കാണാം, അവന്റെ ഷെയ്ത്താൻ ഇങ്ങനെ വസ്വാസ് ഇട്ട് കൊടുക്കും. അവന്റെ മനസ്സിൽ തോന്നിക്കും നിന്റെ കണ്ണിന് ഒരു തുടിപ്പുണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തോ ഒരു ശരിയില്ല. ചില ആൾക്കാർ പല കാരണങ്ങൾ ചിലർ പറയുന്നത് കാണാം. ഭാര്യ രാവിലെ പത്തിരി ഉണ്ടാക്കിയാൽ അന്നത്തെ ദിവസം ശരിയാവുന്നില്ല, പത്തിരി ഇന്നിട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നാം. ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല, നാട്ടിൽ അങ്ങനെ ഒരു ശകലം ഉണ്ടാവില്ല. പക്ഷെ അവന്റെ മനസ്സിൽ ഷെയ്ത്താൻ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഭാര്യ ഈ ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയ എന്നും പ്രശ്നം തന്നെ, അല്ലെങ്കിൽ നീ ഈ ഷർട്ട് ഇട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല, ആ ബൈക്ക് എടുത്താൽ പ്രശ്നമാണ്, ഈ കാർ എടുത്താൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരടിസ്ഥാനവുമില്ലാത്ത രൂപത്തിൽ ശകുനം ഷെയ്ത്താൻ മനസ്സിലേക്ക് ഇട്ട് തരും. നാട്ടിൽ ആളുകൾക്കിടയിൽ അങ്ങനെ പറച്ചിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ അല്ലാതെ തന്നെ അവന്റെ മനസ്സിലേക്ക് ഒരു തോന്നലിടും, ഇന്ന സ്ഥലത്ത് പോയാലും ആകെ പ്രശ്നമാണ്. പിന്നെ അത് അവന്റെ മനസ്സിൽ അറിയാതെ ബാധിക്കുകയും അതിങ്ങനെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ഷെയ്ത്താനിന്റെ വസ്വാസിൽ പെട്ടതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തതയ്യുർ എന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ശകുനം നോക്കലില്ല എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. തയ്യറത്തിനെ കുറിച്ച്, ശകുനം നോക്കുന്നതിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് ഹദീസ് പറഞ്ഞു എന്ന് അദ്ദേഹം പറയാൻ, വമാ മിന്നാ ഇല്ലാ, നമ്മളിൽ ഒരാളും തന്നെ ശകുനം നോക്കുക എന്നതിന്റെ ചില ഭാഗങ്ങൾ ഹൃദയത്തിൽ വരാത്തവരായില്ല. എല്ലാവരുടെയും മനസ്സിൽ ഇതായി തോന്നൽ വരും. വലാകിന്നല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തവക്കുൽ കൊണ്ട് അതിനെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കി കളയും. തവക്കുൽ ഇല്ലാതെ ഒരുത്തൻ അതിന് താഴ്ന്നുകൊടുത്താലോ, അതിന് വഴങ്ങിക്കൊടുത്താലോ, പിന്നെ അതവന്റെ ഹൃദയത്തിൽ ശക്തി പ്രാപിക്കും. കാരണം ഷെയ്ത്താൻ വസ്വാസാണ്. പിശാചി മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ തോന്നിപ്പിച്ചളയും. അങ്ങനെ അത് തോന്നിക്കഴിഞ്ഞാൽ അവൻ തവക്കുലോടുകൂടി എന്താണോ ഉദ്ദേശിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാതെ കാര്യത്തിലേക്ക് അനുബുദാഹത്തിന് അവന് തോന്നാണ്. യാത്ര പോകുന്ന സമയത്ത് പല ആൾക്കാർക്ക് പലതും പറയാറുണ്ട്. ചില ആൾക്കാർ പറയും, യാത്ര ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിന്നെ വാതിൽ ഈ വലത്തേ വാതിൽ ആദ്യം തുറന്നാൽ കുഴപ്പമുണ്ടാവില്ല, എട്ടേ വാതിൽ തുറന്നാൽ ഒരു പ്രശ്നമാണ് അവന്റെ മനസ്സിൽ തോന്നുന്നതാണ്. ഒന്നോ രണ്ടോ അവനത് തോന്നിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു തവണ തവക്കുൽ ചെയ്യാതെ അതിൽ അവൻ ഉറച്ചു നിന്നാൽ അത് ശകുനം നോക്കലാണ്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതായിരിക്കില്ല ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നത്, ഇത് ആളുകൾ ചില ചോദിക്കുന്ന അടിസ്ഥാനത്തിലാണ് നമുക്കറിയുന്നത്. അപ്പൊ ഇങ്ങനെ പല തോന്നലുകൾ, മനസ്സിൽ ഒരു ബന്ധമില്ലാത്ത കാര്യവും അതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നത് ഷെയ്ത്താന്റെ വസ്വാസാണ്. അതിന് നിങ്ങൾ താഴ്ന്നുകൊടുത്താൽ, വഴങ്ങിക്കൊടുത്താൽ പിശാജ് നിങ്ങളെ കീഴടക്കും. എന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ടിറങ്ങാം. എന്തൊരു കാര്യത്തിലേക്കാണോ നീ ഇറങ്ങിയത്, ആ കാര്യത്തിൽ നിന്ന് നിന്നെ തടയാൻ ഇത്തരം തോന്നലുകൾ നിന്നെ തടയാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ പിന്നെ അയാൾ ഈ പറഞ്ഞ ശകുനം നോക്കുക എന്ന കാര്യം അതിന് വീണുപോയി കഴിഞ്ഞാൽ, അതിൽ വീണുപോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എപ്പോഴും ദുഃഖത്തിലായിരിക്കും, സങ്കടത്തിലായിരിക്കും. എന്ത് കണ്ടാലും അവനതിലൊരു ശകുനം ഉണ്ടാവും. ഇത് വല്ലാതെ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ത് കണ്ടാലും അവനതിൽ ശകുനമായി തോന്നും. അവന്റെ ഹൃദയം എപ്പോഴും ദുഃഖത്തിലായിരിക്കും. പ്രയാസങ്ങൾ പേടിച്ചുകൊണ്ടായിരിക്കും അവന് ജീവിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം മനോഹരമായ ഒരു വാക്ക് ആ കാര്യത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞേക്കണം, തജിദു ശർറ യകൂനു അസ്റഅ ഇലൈഹി മിന അസ്സൈലി ഇലാ മുൻഹദരി. മലവെള്ളപ്പാച്ചിൽ അത് താഴ്ചയുള്ള സ്ഥലത്തേക്ക് കുതിച്ചു വരുന്നതിനേക്കാൾ വേഗതയിൽ ഷർറുകൾ അവനെ ബാധിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. താഴ്ചയുള്ള സ്ഥലത്തേക്ക് കനാൽ കൂടെ വെള്ളം ഇങ്ങനെ സ്പീഡിൽ ഒലിച്ചു വരാം, അതുപോലെ തിന്മകൾ അവനെ ബാധിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് അവൻ ശകുനം നോക്കിയിട്ട് എന്നൊക്കെ മാറുന്നത്? തിന്മ ബാധിക്കാതിരിക്കാനാണ്. പക്ഷേ തിന്മ അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ കടുത്ത വേഗതയിൽ അവനെ ബാധിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അടുത്തത് കഴിഞ്ഞാൽ അടുത്തത്. ഇങ്ങനെ പേടിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന ഇൻദ വന്നി അബ്ദീബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അപ്രകാരമായിരിക്കും ഞാൻ അവനോട്. ഒരാളെ മനസ്സിൽ അള്ളാഹ് എന്നെ കൈവിട്ടിരിക്കുന്നു, അള്ളാഹു എന്നെ ഒരിക്കലും രക്ഷിക്കൂല, ഞാൻ അവിടെ പോയാലും പ്രശ്നം, അവിടെ പോയാലും പ്രശ്നം എന്ന ചിന്തയിലാണ് അവൻ ജീവിക്കുന്നത്, അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ അവൻ ഹസ്നുദ്ദന്നിലാണ് ഉള്ളത് എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലാണ് ഉള്ളത് എങ്കിൽ, അള്ളാഹു അവൻ അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ തുറന്നു കൊടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഈ പറഞ്ഞ തോന്നലുകൾ എടുത്തു കളയാനും ഹൃദയം ശുദ്ധീകരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ശകുനം നോക്കുക എന്ന സമ്പ്രദായം വിശുദ്ധ ഖുർആനിൽ 4 ഇടങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ 4 സ്ഥലങ്ങളിലും ഇത് കുഫാറുകളുടെ, മുശ്രിക്കുകളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി ശകുനം നോക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടേ ഇല്ല. 1-ാമത്തെ സ്ഥലം ഫിർഔനിനെയും അവന്റെ കൂട്ടരെയും കുറിച്ച് പറഞ്ഞ സന്ദർഭമാണ്. സൂറത്തുൽ അറാഫിലെ 131-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഫഇദാ ജാഅത്ഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദി, അവർക്ക് എന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും ഈ നന്മ അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ നല്ല മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് ഇത് കിട്ടേണ്ടത് തന്നെ. വഇൻ തുസിബുഹും സയ്യഅത്തു യത്തയ്യറു ബിമൂസ വമൻ മഅ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ അവരത് മൂസയുടെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെയും ശകുനമായി എണ്ണും. നാട്ടിൽ നടക്കുന്ന കാര്യമാണിത്. ആളുകളിൽ ചിലർ നന്മ കൽപ്പിക്കുന്നവരോ മറ്റോ ആയിണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവർ ഇത് അവരുടെ മേത്തിക്കിടും. എന്തെങ്കിലും നന്മ ബാധിച്ചാൽ അത് നമ്മളെ വിഗ്രഹത്തിന്റെ ഖൈറാണ്, അല്ലെങ്കിൽ അത് നമ്മളെ ഔലിയാന്റെ ഖൈറാണ്, നമ്മളെ നാട്ടിലുള്ള ഖബറിന്റെ മേന്മയാണ്. ഖബർ ഒന്നാകെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവും, അപ്പൊ അതാരുടെ ഖൈറാണ്? അത് പറയില്ല. ഷർറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രൂപത്തിൽ നന്മയുടെ ആളുകളിലേക്ക് ചേർത്തി പറയുക എന്നത് ഇത്തരക്കാരുടെ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, അല്ലാഹു അവർക്ക് മറുപടിയായി പറഞ്ഞു, അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അവരുടെ ശകുനം അള്ളാഹുവിൽ നിന്നാണ്. അതായത് അവരെ ബാധിച്ച ഈ ഷർറ് അള്ളാഹുവിൽ നിന്നാണ് അവർക്ക് ബാധിച്ചിട്ടുള്ളത്, അതല്ലാതെ മൂസയെ കൊണ്ടോ അദ്ദേഹത്തോടൊപ്പമുള്ളവരെ കൊണ്ടോ അല്ല. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷവും കാര്യമറിയുന്നവരല്ല. ഇതാണ് 1-ാമത്തെ സ്ഥലം. 2-ാമത്തെ സ്ഥലം സൂറത്തുൻ നംലിലെ 47-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ സമൂദ് ഗോത്രത്തെ കുറിച്ച്, സാലിഹ് നബിയുടെ സമൂഹം, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഖാലു തയ്യർനാ ബിക വബിമം മഅക, അവർ പറഞ്ഞു, അതായത് സമൂദ് ഗോത്രക്കാർ പറഞ്ഞു, തയ്യർനാ ബിക, ഞങ്ങൾ ശകുനം കാണുന്നത് നിന്നിലാണ്, നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിന്നെ കൊണ്ടുണ്ടാവുന്നതാണ്. വമം മഅക, നിന്നോടൊപ്പമുള്ളവരെ കൊണ്ടാണ്. അല്ലാഹു പറയാൻ, ഖാല തായിറുക്കും ഇൻദല്ലാഹ് ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടിയായി പറയുന്നു, ആ നബി പറഞ്ഞു, സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സാലിഹ് നബി പറഞ്ഞു കൊടുത്തു, തായിറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ഷർറ് മുഴുവൻ അത് നിങ്ങളെ ബാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ തിന്മ കൊണ്ട് നിങ്ങൾക്ക് തന്നതാണ്, എന്നെ കൊണ്ടല്ല, മുഅ്മിനീങ്ങളെ കൊണ്ടല്ല. ഇത് സൂറത്തുൻ നംലിലെ ആയത്താണ്. സൂറത്തു യാസീനിൽ 19-ാമത്തെ ആയത്തിൽ ആദ്യത്തിൽ അല്ലേ ഒരു 3 നബിമാരുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ സൂറത്തു യാസീനിൽ. ആ 3 നബിമാരുടെ ചരിത്രത്തിൽ അവരുടെ സമൂഹം പറഞ്ഞ വാക്ക് അള്ളാഹു ഇപ്രകാരം എടുത്തു കൊടുത്തതായി കാണാം. ഖാലു ഇന്നാ തതയ്യർനാ ബികും, ആ നാട്ടുകാർ പറഞ്ഞു, നബിമാരെ നിങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലെ ശകുനം, നിങ്ങളെ കൊണ്ടാണ് ഇവിടെ എല്ലാ പ്രയാസവും ഉണ്ടാകുന്നത്, നിങ്ങളൊന്ന് മാറിത്തന്നാൽ ഈ നാട്ടിലെ ശകുനങ്ങളും പ്രയാസങ്ങളും എല്ലാം അവസാനിക്കും എന്ന് ആ നാട്ടുകാർ പറഞ്ഞതായി അള്ളാഹു എടുത്തു പറയാൻ. അതുപോലെ 4-ാമത്തെ സ്ഥലം സൂറത്തുൻ നിസായിലെ 78-ാമത്തെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കുകൾ അവരെ ബാധിക്കുന്ന ഷർറുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശകുനമായി പറയുമായിരുന്നു. അപ്പൊ ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. സൂറത്തു അന്നിസയിലെ 78-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, വഇൻ തുസിബുഹും ഹസനതുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്, അവർക്കെന്തെങ്കിലും നന്മയുണ്ടായാൽ അവർ പറയും ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. വഇൻ തുസിബുഹും സയ്യഅത്തു യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, അവർക്കെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവർ പറയും മുഹമ്മദേ ഇത് നിന്നെ കൊണ്ട് സംഭവിച്ചതാണ്. ഇത് 4 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശകുനത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ നാല് സ്ഥലങ്ങളിലും ശകുനം പറഞ്ഞവർ മുശ്രിക്കുകളോ കുഫ്ഫാറുകളോ ആണ്. അതല്ലാതെ മുസ്ലിമീങ്ങളായ ആളുകളുടെ നാവിൽ നിന്ന് ശകുനത്തെ കുറിച്ചുള്ള സംസാരം വന്നതായി ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അവർ ശകുനം നോക്കാത്തവരാണ്. നമ്മൾ മുൻപ് തൗഹീദിനെ കുറിച്ച് പഠിച്ച സമയത്ത് എവിടെ പറഞ്ഞത്? ശകുനം നോക്കുന്നതിനെ കുറിച്ച്, സ്വർഗത്തിൽ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കുന്ന 70,000 പേരിൽ അവരുടെ സ്വഭാവമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, 70,000 പേർ സ്വർഗത്തിൽ വിചാരണയില്ലാതെ പോകുന്നവർ അവരാരാണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യക്തവൂൻ, അവർ ചൂടുവെക്കാത്തവരാണ്, മുറിവിൽ ചൂടുവെച്ച് ചികിത്സിക്കാത്തവരാണ്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യുന്നവരാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശകുനം നോക്കി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞ വാക്ക് എന്താണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് കാര്യവും തവക്കുലിനെ കുറക്കുന്നതാണ്, തവക്കുലിനെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് പറയുന്നില്ല, മറിച്ച് തവക്കുലിൽ കുറവ് വരുത്തുന്നവയാണ്. അതുകൊണ്ടാണ് ആ മൂന്ന് കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുന്നത്. അപ്പൊ പരിപൂർണമായ തവക്കുലിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ ശകുനം നോക്കൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത്. അത് ഹൃദയത്തിൽ വസ്വാസായി വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മുഅ്മിൻ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അത് അവന്റെ ഹൃദയത്തെ ബാധിക്കുകയും അതിൽ അത് ശക്തി പ്രാപിക്കുകയും ചെയ്തേക്കാം എന്നത് അവൻ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തതയ്യറ ലഹു, ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല, മൻ തതയ്യറ, ശകുനം നോക്കുന്നവൻ, ഔ തതയ്യറ ലഹു, അതിനെ ശകുനം നോക്കി പിന്നെ ഒരാളെടുത്ത് കൊണ്ടുപോയി ശകുനം നോക്കാൻ ഏൽപ്പിക്കുന്നവൻ. എന്താ, രണ്ട് രൂപത്തിൽ ശകുനം നോക്കലുണ്ട്. അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ സ്വയം ശകുനം നോക്കും. സ്വയം ശകുനം നോക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അപ്പോൾ ഒരു പക്ഷിയെ കണ്ടു, പക്ഷീനെ ആട്ടി നോക്കും. ഇത് ആട്ടിയിട്ട് വലത്തു ഭാഗത്തേക്ക് പോയാൽ അവർ പറയും, ആ ഇത് നല്ല ലക്ഷണമാണ്. ഇടതു ഭാഗത്തേക്ക് പോയാലോ, അത് മോശം ലക്ഷണമാണ്. ചിലപ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അതിന് പിന്നെ തീരുമാനമെടുക്കേണ്ട സന്ദർഭം വന്നാൽ നാട്ടിലുള്ള മന്ത്രവാദിയുടെയോ ജ്യോത്സ്യന്റെ അരികിൽ ചെല്ലും, എന്നിട്ട് അവനെ കൊണ്ട് പറപ്പിക്കും. സ്വയം പറപ്പിക്കാതെ നാട്ടിലുള്ള ജ്യോത്സ്യനെ കൊണ്ട് പക്ഷിയെ പറപ്പിക്കും. ഇത് ഇന്നത്തെ നാട്ടിൽ പല രൂപത്തിൽ ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പക്ഷിയെ പറപ്പിക്കലും പിന്നെ പക്ഷിയെ പറപ്പിച്ചതിന് ശേഷം അതിന്റെ നന്മ വിചാരിക്കലും ഒക്കെ, അതിലൊരു നന്മ കാണലും ഒക്കെ ആളുകൾ ഇന്ന് ഇന്ന് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തൗഹീദ് അത് വളരെ മോശമായി അവതരിപ്പിക്കുന്ന പത്രമാധ്യമങ്ങളും മറ്റുമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാ രൂപത്തിലും പ്രചാരണവും പ്രസിദ്ധിയും നൽകുന്നതായി കാണാം. പുസ്തകത്തും വാരികയും പിന്നെ ദിവസമുള്ള പത്രങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ ഭാഗം തന്നെ, പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെ എന്തിനാണ്? ഈ പറഞ്ഞ രാശി നോക്കാനും മറ്റേനുമാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് അർത്ഥമാണ് ഈ പറഞ്ഞതിലുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരിക്കൽ കുറച്ച് ആളുകളോടൊപ്പം ഇരിക്കാൻ, അപ്പോൾ ഒരു കാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മേലെ കൂടെ പറന്നുപോയി. അപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, ഹൈർ ഹൈർ, ആ നല്ല കാര്യം, നല്ല ലക്ഷണം എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞു, ലാ ഖൈറ വലാ ശർ, ഖൈറുല്ല ശർറുല്ല, ഒരു പക്ഷി പറഞ്ഞതിൽ എന്ത് സംഭവിക്കാനാണ്? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ചിലത് പറഞ്ഞാൽ ആളുകൾ എതിർക്കില്ല. ഇബ്നു അബ്ബാസിന്റെ ഈ സംഭവത്തിൽ നിന്ന് ഇത് എതിർക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ വെറുതെ വിടരുത്. നമ്മൾ എങ്ങോട്ടെങ്കിലും കേറി, ആ നിങ്ങൾക്ക് 100 ആയുസ് തന്നെ, എവിടുന്ന 100 ആയുസ്? ഇത് ചോദിക്കാം, തിരുത്തണാണ്. എന്താ പറഞ്ഞതിന്റെ അടിസ്ഥാന തമാശയായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തമാശയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ തമാശയായി പോലും നമ്മൾ പറയരുത്. കാരണം ഈ തമാശ അടുത്ത ഒരു തലമുറ തമാശയാണ് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാതെ വന്നേക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്. അപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ആ കുടിച്ചോ എന്റെ വർക്ക് തീർത്തോ എന്നറിയും. ഇത് തമാശയാണ്. പക്ഷേ ഒന്നല്ലെങ്കിൽ മൂന്നാമതൊരാൾ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ഇത് മനസ്സിലാക്കില്ല, അവന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല ഇത് എന്താണ് ഇപ്പൊ പറഞ്ഞു പറക്കത്ത് അങ്ങനെ വർക്കത്ത് എടുക്കാണ്ടോ. ചിലത് ചിലപ്പോൾ പറയുന്നതാണ്. അങ്ങനെ ഒരു തമാശ പറയരുത്. തൗഹീദിന് വിരുദ്ധമായ തമാശകൾ പലതും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിൽ പലരുടെയും നാവുകളിലുണ്ട്. ഈ പറഞ്ഞതൊക്കെയിൽപ്പെട്ടതാണ്, എത്രയോ ആളുകൾ പറയുന്നതാണ്. അതുപോലെ സംസാരിക്കുന്നതിന് ആളുകൾക്കിടെ വ്യാപകമാണ്. എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ കരണ്ട് പോയ വരുക കണ്ടില്ലേ, സത്യം. പല്ല് ചലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, പല്ല് ചലിച്ചു കണ്ടില്ലേ, പറഞ്ഞത് സത്യമാണ് എന്ന് പറയും. ചിലപ്പോൾ തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷേ കേൾക്കുന്നവർ ഇത് സത്യമാണോ കളവാണോ എന്ന് അറിയാതെ ചിലപ്പോൾ ഇത് വീണ്ടും നിന്റെ അടുത്ത് നിന്ന് അപ്പുറത്ത് പറയും, നിന്റെ അടുത്ത് അപ്പുറത്ത് പറയും. ഇതിങ്ങനെയുള്ള ആൾക്കാർ പ്രചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾ അവർക്കിടയിൽ ഇതൊരു പഴഞ്ചൊല്ല് പോലെ പ്രചരിക്കുന്നത്. ഒരാൾ പറയും, അയാളുടെ അടുത്ത് കേൾക്കും, വേറെ ആൾ പറയും, വേറെ നമ്മളെ കുട്ടികൾ കേൾക്കും, അവർ പറയും. ചിലർ ധരിക്കുക, പ്രത്യേകിച്ച് വാപ്പയും ഉമ്മയും ഒക്കെ പറയുന്ന സന്ദർഭത്തിൽ കുട്ടികൾ ധരിക്കുന്ന സത്യമാണ്. കാരണം ഉപ്പയും ഉമ്മയും കളവ് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യരുത്? ഇത്തരം തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ തമാശയായി പോലും പറയരുത്. ഇപ്പൊ കണ്ടില്ലേ ഇബ്നു അബ്ബാസിന്റെ സംഭവത്തിൽ കാണാം, തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യം വന്നപ്പോ അദ്ദേഹം എതിർക്കാണ്. മറ്റൊരു സംഭവം അദ്ദേഹത്തിന്റെ അരികിൽ പാവൂസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഒരിക്കൽ ഒരു യാത്രയിലായിരുന്നു. ഒപ്പമുള്ളയാൾ ഒരു കാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മേലക്കൂടെ പറന്നു വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അയാൾ പറഞ്ഞു, ഖൈർ, ഖൈറാണ്, നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഅയ്യു ഖൈറിൻ ഇൻദഹു, എന്ത് ഖൈറാണ് ആ കാക്കന്റെ കയ്യിലുള്ളത്. ഫലാ തസ്ഹബ്നി അബദൻ, ഇനി ഒരിക്കലും നീ എന്റെ ഒപ്പം യാത്രക്ക് വരരുത് എന്ന് പറഞ്ഞു. അല്ലാഹു ലാ തസ്ഹബ്നി, നീ ഇനി ഒരിക്കലും എന്റെ ഒപ്പം യാത്രക്ക് വരാൻ പാടില്ല എന്ന് അദ്ദേഹം തിരുത്തിയായ മനുഷ്യനെ. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത്തരം ഖുറാഫത്തുകൾ നമ്മുടെ നാവിലൂടെ തമാശയായോ കാര്യമായോ, കാര്യമായി വന്നാൽ അത് തെറ്റാണ്, തമാശയായി പോലും വരാൻ പാടില്ല. കാരണം അത്തരം കാര്യങ്ങൾ പിന്നീട് തമാശയാണ് എന്ന് അറിയാത്ത ഒരു കൗമു വന്നേക്കാം. നൂഹ് നബിയുടെ സമൂഹത്തിൽ ശിർക്ക് വന്നതിനെ കുറിച്ച് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ വന്നത്? ഷെയ്ത്താൻ അവരുടെ അടുക്കലേക്ക് വന്നു, അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാലിഹീങ്ങളായ ആളുകൾ, അവർ ഇബാദത്തിന് വേണ്ടി മാറിയിരുന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവരൊക്കെ മരിച്ചുപോയി, ഇനി അവരെ കുറിച്ച് നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ മറന്നുപോകും. ഷെയ്ത്താൻ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ ഓർമ്മ വരുന്നില്ലേ, അതുകൊണ്ട് അവരിരുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു അടയാളം വെച്ചാൽ നിങ്ങൾക്ക് അവരെ ഓർമ്മ വരും, അവരെ ഓർമ്മ വന്നാൽ നിങ്ങൾ അള്ളാഹ് ഇബാദത്ത് ചെയ്യും. അങ്ങനെയാണ് അവരത് അവിടെ നാട്ടി വെച്ചത്. അങ്ങനെ ആദ്യത്തെ കൗമ് അവർ ഈ പറഞ്ഞ ശിർക്കിൽ പെട്ടുപോയില്ല. തലമുറകൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇത് മറന്നുപോയി. അങ്ങനെ അവർ അതിനെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ശിർക്ക് വരുന്നത് ഈ രൂപത്തിലാണ്. ഒരു കാര്യത്തിലും ശിർക്കിന്റെ വഴികൾ തുറന്നു കൊടുക്കുന്ന ഒരു മാർഗത്തെയും നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല എന്ന ഗുരുതരമായ പാഠം, ഗൗരവമുള്ള പാഠം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. അപ്പോൾ അദ്ദേഹം ഇറങ്ങിയ ഉടനെ തന്നെ ചന്ദ്രൻ ആകാശത്തുണ്ട്, അതിങ്ങനെ മറഞ്ഞു പോകാൻ തുടങ്ങുന്നു. അപ്പൊ ഇത് കണ്ട ഒരാൾ, മുസാഹൻ എന്നു പേരുള്ള ഒരാൾ, അദ്ദേഹം പറഞ്ഞു, ചന്ദ്രൻ ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതൊരെന്തോ മോശം ലക്ഷണമായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഇത് നേരെ പറയാൻ എനിക്കൊരു മടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താ ചന്ദ്രന്റെ കാഴ്ച, എന്താ കാണാൻ ഒരു ഭംഗി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നോക്കിയപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, كأنك أردت أن تعلمني أن القمر في الدبران. നീ ചന്ദ്രൻ മറഞ്ഞു പോകുന്നുണ്ട് എന്നത് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. യാ മുസാഹിം ഇന്ന ല നഖ്റുജു ബിശംസിൻ വലാ ബിഖമർ, ചന്ദ്രനെയോ സൂര്യനെയോ നോക്കിക്കൊണ്ടല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. വലാകിന്ന നഖ്റുജു ബില്ലാഹിൽ വാഹിദിൽ ഖഹാർ, തഹറു വാഹിദുമായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. നമുക്ക് അവരുടെ തവക്കുലാണ്. ഈ പറഞ്ഞ യാതൊരു നിലക്കുള്ള കാര്യങ്ങളിലും അവർ ഭരമേൽപ്പിക്കുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പല രൂപത്തിലും തൗഹീദുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, അപ്പൊ ശരിക്കുള്ള ആൾക്കാരുടെ കാര്യം പറയേണ്ടതില്ല, ഇതിൽ എത്രമാത്രം മുങ്ങിയിട്ടുണ്ടാവും. പലരുടെയും വാക്കുകളിലും സംസാരങ്ങളിലും പ്രവൃത്തികളിലും ഈ പറഞ്ഞതിന്റെ സൂചനകൾ കാണാം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ എടുത്തു മാറ്റണം. തയ്യറത്തിന്റെ ലക്ഷണങ്ങൾ, ശകുനം നോക്കുക എന്നതിന്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ എടുത്തു മാറ്റണം. മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധനായ മുആവിയ അല്ല, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അല്ല, മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നിസ്കരിക്കുന്നതിനിടയിൽ നിസ്കാരത്തിലേക്ക് കയറുകയും കൈകെട്ടുകയും സഹാബികളിൽ ചിലർ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അർഹംകല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ എല്ലാരും നോക്കി, അവരിങ്ങനെ പിന്നെ തൊടയിൽ കൈ, അവരിങ്ങനെ പിന്നെ തൊടയിൽ കൈ ഇദ്ദേഹത്തെ നോക്കി ഉണ്ടാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാ നോക്കുന്നു എന്ന് ചോദിച്ചു. കേരളത്തിൽ തന്നെ എന്താ നിങ്ങൾ എന്നെ നോക്കാൻ കാരണം എന്താ? അപ്പൊ അവര് ഇങ്ങനെ പിന്നെ തൊടയിൽ കൈയടിച്ച് ശബ്ദമുണ്ടാക്കി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഇങ്ങനെ സംസാരിച്ചാല്? അപ്പോൾ മുആവിയ ഇബ്നുൽ ഹക്കം, അദ്ദേഹം ഈ സഹാബിയാണ്, അദ്ദേഹം റസൂലുള്ളാഹി അടുക്കിലേക്ക് നബി ഞാനാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരമാണ്, സംസാരം പാടില്ല. അതുള്ള ഹദീസ് നമ്മൾ ഫിഖ്ഹിൽ എടുത്താണ്, നിസ്കാരമാണ്, ഇതിൽ സംസാരം പാടില്ല എന്ന ഹദീസ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫമാ റഅയ്തു മുഅല്ലിമൻ അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നല്ല ഒരു അധ്യാപകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഫമാ ദറബനി വമാ ഖഹറനി വമാ ശതമനി, അവിടുന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല, അടിച്ചില്ല, എന്നെ മോശമാക്കിയില്ല, ആക്ഷേപിക്കുകയും ചെയ്തില്ല, എന്നെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞാണ്. എന്നിട്ട് ആ ഹദീസിൽ, അതേ ഹദീസിൽ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ച് അദ്ദേഹം റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിതാ ഇന്നി ഹദീസു അഹദിൻ ബിജാഹിലിയ, ഞാനിപ്പോ ഈ അടുത്ത് ജാഹിലിയത്ത് നിന്നൊക്കെ മാറി മുസ്ലിമായ മനുഷ്യനാണ്. വഖദ് ജാ അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇദാ ഇസ്ലാം ഞങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നു. വഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ കുഹാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ജ്യോതിഷന്മാരുടെ അടുക്കൽ ചെല്ലാറുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫലാ താതിഹിം, നീ അവരുടെ അടുത്ത് പോകാൻ പാടില്ല. നോക്കൂ, അള്ളാഹുവിന്റെ റസൂല ഉപദേശത്തിന്റെ മിതത്വം നോക്കൂ. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രോഗം എന്തൊക്കെ, ഇതൊക്കെ അറിയാതെ നീ മുസ്ലിമായത് എന്നും ചോദിക്കുന്നില്ല. ഫലാ താതിഹിം, നീ അവരുടെ അടുത്ത് പോകരുത്. മുഷ്ഫിഖായ, സ്നേഹമുള്ള, കാരുണ്യമുള്ള ഒരു അധ്യാപകന്റെ സംസാരം റസൂലുള്ളയുടെ സംഭാഷണത്തിൽ കാണാൻ പറ്റും. ഫലാ താതിഹിം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, വമിന്നാ റിജാലുൻ യതതയ്യറൂൻ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശകലം നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദാക ഷൈഉൻ യജിദൂനഹു ഫീ സുദൂരിഹിം ഫലാ യസുദ്ദന്നഹും ഫീ റിവായ ഫലാ യസുദ്ദന്നകും, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലെ ശകുനം നോക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. അവരെന്തൊരു പ്രവൃത്തിക്കു വേണ്ടിയാണോ ഇറങ്ങിയത്, ആ പ്രവൃത്തിയിൽ നിന്ന് അക്കാര്യം അവരെ തടയാതിരിക്കട്ടെ. അല്ലേ, തീയറത്ത് മനസ്സിലേക്ക് കയറി വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? എന്താണോ വന്നത് അത് മൈൻഡ് ചെയ്യാതിരിക്കുക, എന്താണോ നീ ഉദ്ദേശിച്ച് അതിൽ നീ മുന്നോട്ട് പോവുക. ഈ കാരണം കൊണ്ട് നീ എന്നെ വിട്ടുവെക്കരുത്. ഇത് വസ്വാസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തീയറത്തൊരു വസ്വാസാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വസ്വാസ് ചികിത്സിച്ചു മാറ്റാനുള്ള വഴിയും തീയറത്ത് ചികിത്സിച്ച് മാറ്റാനുള്ള വഴിയും തന്നെ. ഒരാൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാം, എന്റെ മനസ്സിൽ ശകുനമാണ് എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ പിന്നോട്ട് കാലു വെക്കരുത്, മുന്നോട്ട് തന്നെ നടക്കാം. വേറെന്തെങ്കിലും കാരണം കൊണ്ട് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലാതെ, അത് ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് വേറെന്തെങ്കിലും കാരണം കൊണ്ട് തോന്നിയാലല്ല. അതല്ലാതെ ഞാൻ പറഞ്ഞത് ഇനി ബോധപൂർവ്വം അതന്നെ ചെയ്യണം, നമുക്ക് ഷർറാൻ തോന്നിയാലും ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് കടയിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ്. കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ശകുനമാണ് എന്ന് എന്റെ മനസ്സിലേക്ക് തോന്നിക്കുന്ന രൂപത്തിൽ കാഴ്ച കണ്ടു. എന്തൊരു ആക്സിഡന്റ് ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, മുന്നിലൊരു കാഴ്ച കണ്ടു. അത് കണ്ടു എന്നതിന്റെ പേരിൽ ഞാൻ കടയിലേക്ക് പോകുന്നത് മാറ്റി വെക്കരുത്. കടയിലേക്ക് എന്തായാലും പോകണം. എന്നാൽ എനിക്ക് തോന്നി ഇപ്പനിപ്പോ കടയിൽ പോയാൽ ശരിയാവില്ല, സമയമാകെപ്പോയി, ഇനി പിന്നൊരിക്കൽ പോവാം. അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു കാരണം കൂടിയാ പിന്നോട്ട് പോവാണെങ്കിലോ കുഴപ്പമില്ല. ഈ പറഞ്ഞ ശകുനം മനസ്സിൽ തോന്നിയത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തി നിൽക്കരുത്. ഇതെന്നാണ് വസ്വാസിന്റെയും കാര്യം. എന്താണോ നിനക്ക് വശ്വാസമായിട്ട് ഒരു കാര്യം തോന്നുന്നത്, ആ തോന്നുന്ന കാര്യം എന്തൊരു പ്രവർത്തനം ചെയ്യാനാണോ നിന്നെ പ്രേരിപ്പിക്കുന്നത്, അത് ചെയ്യാതെ വേറെ തന്നെ ചെയ്യാം. ഉതൊടുക്കാണ്, ഉതൊടുക്കാൻ സമയത്ത് ഉതു പോയി തോന്നാൻ, വശ്വാസം നിനക്കറിയാം. ഒരിക്കലും ഒരു കാരണവശാൽ ആ ഉതു അടച്ചു മുറിക്കരുത്. ഉതുവിൽ നീ കണ്ടിന്യൂ ചെയ്യാൻ, തുടരാൻ, അത് പൂർത്തീകരിക്കാൻ. നിസ്കാരത്തിൽ ഉതു പോയി തോന്നാൻ, നിനക്കൊരു വശ്വാസമായിട്ട് തോന്നാൻ, ഒരു കാരണവശാലും നിസ്കാരത്തിൽ നിന്ന് പോരുത്. ആ തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാം. അതാണ് വശ്വാസ ചികിത്സിച്ച് മാറ്റാനുള്ള വഴി. വശ്വാസിന് നമ്മൾ ഒരു തവണ വഴങ്ങിക്കൊടുത്താൽ രണ്ടാമത്തെ തവണ വശ്വാസ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ചില ആളുകൾ ചിലപ്പോൾ വശ്വാസിന്റെ തുടക്കങ്ങൾ ശ്രദ്ധിക്കുകയില്ല. തുടക്കത്തിൽ ഒന്നോ രണ്ടോ തവണ വശ്വാസം ഉണ്ടാകുമ്പോൾ അവന് മൈൻഡ് ചെയ്യില്ല. ഒരു തവണ രണ്ട് തവണ അതിന് നിന്നു കൊടുക്കും, പിന്നെ അത് അവന് ഒഴിവാക്കാൻ പറ്റാതാവും. പിന്നെ അത് ഒഴിവാക്കൽ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി ഹദീസിൽ പറയാൻ ഫലായസുദ്ദന്നക്കും, അത് നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാം. സഹോദരങ്ങളെ, എന്താണ് ശകുനം നോക്കുക എന്നതിന്റെ വിധി? ശകുനം നോക്കുന്നതിന്റെ വിധി എന്താണ്? നമ്മുടെ കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട്. നാല് വിധികളാണ് ശകുനം നോക്കുന്നതിന് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, തതയ്യറ ബിശൈഇൻ വഅതഖദ ഫീഹിൽ ഖൈറ ഔ ശർറ ബിദാതിഹി. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശകുനം കണ്ടു, തതയ്യർ ശകുനം കണ്ടു, ബിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, വഅതഖദ അവൻ വിശ്വസിക്കുകയും ചെയ്തു, വഅതഖദ ഫീഹി അൽ ഖൈർ ഔ ശർറ ബിദാതിഹി, ആ കാര്യത്തിൽ തന്നെ അത് ഖൈർ കൊണ്ടുവരുന്നതാണ്, അതാണ് ശർറ് കൊണ്ടുവരുന്നത് എന്ന് അവൻ വിശ്വസിച്ചാൽ, ഹാദാ ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കാണ്. ഇസ്ലാമിന് തന്നെ പുറത്തോളൂ. വെള്ളിമൂങ്ങ അതിനെ കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് വെള്ളിമൂങ്ങനേക്കാൾ നല്ല ഉദാഹരണമാണ് പാമ്പ്. കുഫാറുകൾക്കിടയിൽ വ്യാപകമായി വിശ്വാസമുള്ള കാര്യമാണ് പാമ്പിനെ വീട്ടുമുറ്റത്ത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ഖൈറാണ്. അവരുടെ വിശ്വാസത്തിൽ പാമ്പ് ഖൈർ കൊണ്ടുവരുന്ന, അതുകൊണ്ടാണ് കാഫിരിങ്ങളായ ആളുകൾ പലപ്പോഴും പാമ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും പാലൊക്കെ സംഘടിപ്പിച്ചതിന് വെച്ചുകൊടുക്കും, കുടിപ്പിച്ചുകൊടുക്കും. പ്രയാസമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, ദേവാന്നൊക്കെ വിളിക്കും. എന്താണ് അവരങ്ങനെ വിളിക്കാൻ കാരണം? അവരുടെ വിശ്വാസത്തിൽ അതാണ് ഖൈർ കൊണ്ടുവരുന്നത്, അതാണ് ഖൈർ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ ഇത് ശിർക്കുൻ അക്ബറാണ്. അത് ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ അവൻ പുറത്തു പോകും. കാരണം ഷെറാകട്ടെ ഖൈറാകട്ടെ, ദുനിയാവിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധി പ്രകാരമാണ് നടക്കുന്നത്. അതിന് വിരുദ്ധമായി ഒരാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല, പാമ്പാവട്ടെ എന്താവട്ടെ. അതുകൊണ്ട് ഇത്തരം ഈ പറഞ്ഞ കുഫാറുകൾക്കിടയിൽ താമസിക്കുന്നത് കൊണ്ടുള്ള ഷർറുകളിൽ ഒന്ന് ഈ പറഞ്ഞ വിശ്വാസങ്ങൾ നമ്മളിലേക്ക് അറിയാതെ അരിച്ചു കയറുന്നതാണ്. അതുകൊണ്ടാണ് ഈ കുറച്ച് ദൂരത്തേക്ക് ഈ മംഗലാപുരം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിമുകളായ ആൾക്കാർ പാമ്പിനെ കൊല്ലൂല, പുറത്തുനിന്ന് പാമ്പിനെ കണ്ടാൽ വരെ കൊല്ലൂല, കൊന്നാൽ അങ്ങോട്ട് നോക്കുവരെയില്ല. കാരണം എന്താ, അവരുടെ വിശ്വാസ പ്രകാരം കൊല്ലാന്നൊരു ഭയങ്കര ഷർറാണ്. കൊന്നത് നോക്കുക എന്നുള്ളതാകട്ടെ അവന് എന്തെങ്കിലും ഷർ ബാധിക്കാനുള്ള കാരണമാണ്. ഇത് ഈ പറഞ്ഞ കൂടി താമസിക്കലുകൊണ്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ ബാത്തിൽ ആളുകൾ വിശ്വസിച്ചു. സ്ത്രീകൾ, സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ നിങ്ങൾ ഭാര്യമാരോടും കുട്ടികളോടൊക്കെ സംസാരിച്ചു നോക്കൂ, എത്രയോ കാര്യങ്ങൾ ഇവരെടുത്ത് ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ പലപ്പോഴത്തുമായി കിട്ടിയത് അവരിൽ പലരും, ഏറ്റവും ചുരുങ്ങിയത് അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അതിൽ സംശയമെങ്കിലും ഉള്ളവരാണ്. അങ്ങനെ വിശ്വാസം ഉണ്ടാവില്ല, എന്നാൽ അവർക്കൊരു ചെറിയ സംശയം, എന്തോ ഒരു ഇൽമു പോലെ അതിങ്ങനെ പ്രചരിക്കും. കണ്ടിട്ടില്ലേ സ്ത്രീകളെ സംസാരിക്കുന്നത്? ഇത് ധാരാളമായി എടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ഖുറാഫാത്തുകൾ, അത് തന്നെ ഖൈറാണ് ഷർറാണ്, അത് തന്നെ ഖൈർ കൊണ്ടുവരും ഷർറ് കൊണ്ടുവരും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള കാരണമാണ്. അത് മുശരിക്കാവും മുർത്തദ്ദാവും കാഫറാവും ഇസ്ലാം എന്ന് പുറത്തു പോയിട്ട് തന്നെ ഇരിക്കുക അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തേത്, തതയ്യറ ബിശൈഇൻ വഅതഖദ അന്നഹു സബബുൻ ലിനുസൂലിൽ ഖൈർ വശ്ശർ ഹാദ ശിർക്കുൻ അസ്ഗർ. ഒരാൾ തതയ്യറ ബിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശകുനം കണ്ടു, വഅതഖദ അന്നഹു സബബുൻ ലിനുസൂലിൽ ഖൈർ വശ്ശർ, നന്മയോ ഖൈറോ ഷർറോ, നന്മയോ തിന്മയോ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള കാരണമാണ് ഇത് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. ശകുനത്തെ കുറിച്ച് നോക്കിയാൽ കാണാം, കുഫാറുകൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ പെട്ടതാണ്. വീട്ടിൽ പക്ഷി വന്ന് കൂടുകൂട്ടിയാൽ അത് ഖൈറിന്റെ കാരണമാണ്, വിശ്വാസത്തിൽ പെട്ടതാണ്. ശകുനം നോക്കുക എന്നതിന്റെ വിധികളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, ഒരു കാര്യത്തിൽ ശകുനം കാണുകയും അതാണ് ഖൈറും ഷറും കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് ശിർക്കുൽ അക്ബറാണ്. രണ്ട്, ഒരു കാര്യം അത് വെച്ച് ശകുനം കാണുകയും അത് നന്മയുടെയും തിന്മയുടെയും കാരണമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് ശിർക്കുൽ അസ്ഹറാണ്. ഇത് പൊതുവെ ശിർക്കുൽ അസ്ഹറിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാന നിയമമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമായി നിശ്ചയിക്കാത്ത ഒരു കാര്യം കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ പൊതുവെ അത് ശിർക്കുൽ അസ്ഹറിൽ പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലോ ദീനിലോ കാരണമായി നിശ്ചയിക്കാത്ത ഒരു കാര്യം കാരണമായി വിശ്വസിച്ചാൽ പൊതുവെ അത് ശിർക്കുൽ അസ്ഹറിൽ പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് എല്ലാ സമയത്തും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് എന്ത് ചെയ്യരുത്, ശിർക്കുൻ അസ്ഹർ എന്ന വിധി നിനക്ക് തോന്നുന്നതിനനുസരിച്ച് എല്ലാത്തിനും വെച്ചു കൊടുക്കരുത്. പൊതുവെ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമായി നിശ്ചയിക്കാത്ത ഒരു കാര്യം കാരണമായി കാണുന്നത്, എന്തെങ്കിലും നന്മ ലഭിക്കുന്നതിനോ തിന്മ തടയുന്നതിനോ കാരണമായി കാണുന്നത് ശിർക്കുൻ അസ്ഹറാണ്. ശിർക്കുൻ അക്ബർ അല്ല. കാരണം എന്താ, അത് അള്ളാഹു നേരിട്ട് പങ്കു ചേർക്കലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കാത്ത ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയലാണ്. അത് ശിർക്കുൻ അസ്ഹറിൽ പെടാൻ പൊതുവെ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, തതയ്യറ ബിശൈഇൻ വലാകിന്നഹു മദാ ഫീ അമലിഹി മഅ ദീഖിൽ ഖൽബി വഹാദാ മുഹറമുൻ. തതയ്യറ ബിശൈ, അവൻ ഒരു കാര്യം അതിൽ ശകുനം കണ്ടു, എന്നാൽ വമദാ ഫീ അമലിഹി, അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് മാറിയില്ല, ആ പ്രവർത്തനത്തിൽ തുടർന്നു. മഅ ദീഖിൽ ഖൽബ്, ഹൃദയത്തിൽ ഒരു പ്രയാസം അതിനോടൊപ്പമുണ്ട്. ഫഹാദ മുഹറം, അത് ഹറാമാണ്. ഇത് പല ആൾക്കാർക്കും സംഭവിക്കുന്നതാണ്. ഒരു പ്രവർത്തനം, എന്തെങ്കിലും ഒരു കാര്യം അതിലേക്ക് ഇറങ്ങും, ഇറങ്ങുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ശകുനമായി കാണാവുന്ന ഒരു കാര്യം കാണും, അവൻ പിന്നോട്ടു പോവുകയില്ല. ഇൻഷിറാഹു സദർ, ഹൃദയ വിശാലതയോ ഹൃദയത്തിന് സന്തോഷമോ ഇല്ലാതെ അവൻ ആ പ്രവർത്തനത്തിലേക്ക് കയറിപ്പോവും. മനസ്സിലൊരു പ്രയാസം, പ്രയാസപ്പെട്ട ഒരു കാര്യം അതിലില്ല. പൂച്ച അങ്ങോട്ട് വിലങ്ങനെ ചാടി, വണ്ടി പോകുന്നതിന്റെ ഇടയിൽ പൂച്ച മുന്നിൽ കൂടെ ചാടി. അപ്പോ അവൻ വിചാരിക്കാണ്, ഇതാ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പേടിച്ച് പേടിച്ച് പോവാ, പോവന്നെ, എന്നാലും മനസ്സിലൊരു പേടി. അങ്ങനെ പോയാൽ അതെന്താണ്, ശിർക്കുൽ അസ്ഹറാണ്. അതെ, അഫ്വാൻ, അത് ഹറാമാണ്, അത് തിന്മയാണ്, പിന്നെ തെറ്റായ കാര്യമാണ്. അങ്ങനെ മനസ്സിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചായി കാണാം, തതയ്യുർ നിരോധിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് മനുഷ്യന്റെ ഹൃദയത്തെ വിഷമത്തിലാക്കുമെന്നതുകൊണ്ടാണ്. അത് ചെയ്യുന്ന, അതിൽ ശകുനം നോക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നവന്റെ ഹൃദയം വിഷമത്തിലാകുമെന്നതുകൊണ്ടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ ഒരു കാരണമായി നിശ്ചയിക്കാതിരുന്നതും അത് നിരോധിച്ചതും. അപ്പൊ പിന്നെ അവൻ അത് മനസ്സിലൊരു വിഷമമായി കൊണ്ട് നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താലോ, അത് മുഹറമാണ്, നിരോധിക്കപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ ഹറാമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കണ്ടാൽ മനസ്സിൽ ഒരു വിഷമവും വരേണ്ടതില്ല. ചില ആൾക്കാർ പിന്നെ പ്രവർത്തിക്കും, രാവിലെ എന്തെങ്കിലും കണ്ട് ആ അത് ചെയ്യന്നെ എന്ന് പറഞ്ഞ് ചെയ്യും. ചെയ്ത് അങ്ങനെ അന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ അവന് അഥവാ സംഭവിച്ചു പോയാൽ രാത്രി തിരിച്ചെത്തിയാൽ അവൻ പറയും, രാവിലെ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്. എന്തത് കണ്ടപ്പോ തോന്നി? അത് അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ്. ഒരു ദിവസം നിനക്ക് രണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. എന്നാൽ ആളുകൾ പറയും, ഇത് രാവിലെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്ന് പറ, ഇതൊക്കെ ഈ പറഞ്ഞ തപ്പൈ, ഈ പറഞ്ഞ ശകുനം നോക്കുക എന്നതിന്റെ ഭാഗമാണ്. ഇത് രണ്ടും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്നത് ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, വഖഅ ഫീ നഫ്സിഹി ഖാതറുൻ വലാകിൻ ദഫഅഹു ബിതവക്കുലിഹി അലല്ലാഹ് വഹാദ മഅഫൂൻ അൻ. വഖഅ ഫീ ഖൽബിഹി ഖാതിർ, വഖഅ, അവന്റെ ഹൃദയത്തിൽ സംഭവിച്ചു. ഖാതിർ, ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് കണ്ടു, ചിലപ്പോൾ ഒരു യാത്രക്ക് പോവാണ്, വണ്ടി എടുത്ത വാർത്ത തന്നെ ഒരു ആക്സിഡന്റ് കണ്ടു. പിന്നെ കുറച്ചും കൂടി പോയപ്പോൾ വീണ്ടും ഒരു ആക്സിഡന്റ് കണ്ടു, കുറച്ചും കൂടി പോയപ്പോൾ വീണ്ടും ഒരു ആക്സിഡന്റ് കണ്ടു എന്നായിരിക്കാം മനസ്സിൽ. ചിലപ്പോൾ ഒരാളുടെ മനസ്സിൽ ചിലപ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് ഒരു തോന്നലാണ്, എന്ത് ഇങ്ങനെ മോശമായ കാഴ്ചകൾ തന്നെയാണല്ലോ ഇറങ്ങിയത് മുതൽക്കാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ വന്ന് ഉടനെ തന്നെ വജഫഅഹു ബിതവക്കുലിഹി അലല്ലാഹ്, ആ തോന്നലിനെ അവൻ തടുത്തു നിർത്തി, അവൻ അതിൽ മുന്നോട്ട് പോയില്ല. അവൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. ഫഹാദ മഅഫൂൻ അൻ, ഇങ്ങനെ അവന്റെ ഹൃദയത്തിൽ വന്ന ആ തോന്നൽ അത് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അത് ഒരു തെറ്റായ കാര്യമല്ല, അത് മനുഷ്യന്റെ മനസ്സിൽ. അതാണ് നേരത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞത്, വമാ മിന്നാ ഇല്ലാ വലാകിൻ അല്ലാഹ നമ്മളിൽ ഒരാളും തന്നെ മനസ്സിൽ ഈ പറഞ്ഞ തോന്നലുകൾ വരാത്തവരായി ഇല്ല, എന്നാൽ തവക്കുൽ കൊണ്ട് അള്ളാഹു അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കി കളയും. അപ്പൊ ഹൃദയത്തിൽ വരുന്ന ഇങ്ങനെയുള്ള ഒരു മിന്നി മായൽ, ഹൃദയത്തിൽ ഇങ്ങനെ തോന്നൽ, ആ തോന്നൽ അത് ഈ പറഞ്ഞ രൂപത്തിൽ ഹറാമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. സഹോദരങ്ങൾ, അതിന്റെ അവസാനത്തിൽ ഈ പറഞ്ഞ ശകുനം നോക്കുക എന്ന പ്രവൃത്തിയിൽ പെട്ടുപോയ ആളുകൾ എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് അതിനുള്ള കഫാറത്ത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദതുഹു ത്തിറതു മിൻ ഹാജതിൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ശകുനം നോക്കിക്കൊണ്ട് അവൻ തന്റെ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് നടന്നാൽ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി ശകുനം കാരണത്താൽ അവൻ പിന്നോട്ട് പോയാൽ, ഫഖദ് അശ്റക, അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ ശിർക്ക് എങ്ങനെയാണ് നേരത്തെ വിശദീകരിച്ച പോലെ, അവൻ ഈ പറഞ്ഞ ശകുനമാണ് നന്മയും തിന്മയും കൊണ്ടുവരുന്നത് വിശ്വസിച്ചാൽ ശിർക്കുൻ അക്ബറാണ്. അവൻ ആ പറഞ്ഞ ശകുനമാണ് നന്മയുടെയും തിന്മയുടെയും കാരണമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. അപ്പൊ റസൂലുള്ള പറയുന്ന, ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ശകുനം നോക്കിക്കൊണ്ട് അവൻ പിന്നോട്ട് നടന്നാൽ, അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ അവസ്ഥ പോലെ അത് ശിർക്കുൻ അക്ബറായേക്കാം, ശിർക്കുൻ അസ്ഗറായേക്കാം. ഖാലു, സഹാബികൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലെ, വമാ കഫാറതു ദാലിക്, എങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ, അങ്ങനെ സംഭവിച്ചു പോയാൽ അതിനുള്ള കഫാറത്ത് എന്താണ്, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അൻ യഖൂല അഹദുഹും അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വൈറ ഇല്ലാ ത്വൈറുക വലാ ഇലാഹ ഖൈറുക. മൂന്ന് വാക്കാണുള്ളത്, പഠിക്കാൻ എളുപ്പമുള്ള വാക്കാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ ഒരു നന്മയുമില്ല നിന്റെ അടുക്കൽ നിന്നുള്ള നന്മയല്ലാതെ, നിന്റെ അടുക്കൽ നിന്നുള്ള നന്മയല്ലാതെ ഒരു നന്മയില്ല. വലാ ത്വൈറ ഇല്ലാ ത്വൈറുക, തൈറ് എന്നത് ഇവിടെ അതിന്റെ അർത്ഥം ഷർറ് എന്നെ. വലാ തൈറ, ഒരു ഷർറുമില്ല, ഒരു തിന്മയുമില്ല, ഒരു ശകുനവുമില്ല, ഇല്ലാ തൈറുക, നിന്നിൽ നിന്ന് വരുന്ന തിന്മയല്ലാതെ. അതായത് അള്ളാഹു നീ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ, എനിക്ക് ബാധിക്കണമെന്ന് ഉദ്ദേശിച്ച എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊരു ഉപദ്രവവും ഇല്ല. വലാ ഇലാഹ ഖൈറുക, അള്ളാഹു നിനക്കു പുറമെ മറ്റൊരാളും ഇലാഹ ഇല്ല, നിനക്കു പുറമെ ആരാധനക്കർഹനായി ഇബാദത്തിന് അർഹനായി ഒരാളും തന്നെ ഇല്ല. ഈ പറഞ്ഞ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുക എന്നതാണ് തീറത്തിൽ നിന്ന് ഉള്ള കഫാറത്ത്. ആരെങ്കിലും ശകുനം നോക്കിയാൽ അതിനുള്ള കഫാറത്ത് ഈ പറഞ്ഞതാണ്. ഇത്രയുമാണ് ഈ പറഞ്ഞതിൽ പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, ഇൻഷാ അള്ളാഹ് പിന്നീട് മറ്റ് പുസ്തകങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്കത് പറയാം. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه وسلم واخر دعوانا الحمد لله رب العالمين.